2022 April 4 തിങ്കളാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് അബിന. മുറിവേൽപ്പിക്കുന്ന മരുന്ന് വില. പൊതുജനാരോഗ്യ പ്രവർത്തകൻ സനൽ സി ആലപ്പുഴ എഴുതുന്നു. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വൻ വില വർധന പ്രാബല്യത്തിൽ വന്നു. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ വില നിയന്ത്രണ പട്ടികയിൽ വരുന്ന 871 രാസമൂലകങ്ങൾക്ക് 10.7% വില വർധനയാണ് നടപ്പായത്. വാർഷിക മൊത്തവ്യാപാര വില സൂചിക പ്രകാരം 2021 നടപ്പ് വർഷത്തിൽ 10.76% വില വ്യത്യാസം വേണമെന്നാണ് മാർച്ച് 25 ഉത്തരവിൽ പറയുന്നത്. നിജസ്ഥിതി എന്ത്? 871 ഫോർമുലേഷനുകൾക്ക് 30,000 മുതൽ 40,000 ബ്രാൻഡുകളിൽ മരുന്നുകൾ വിപണിയിലുണ്ട്. ഇന്ത്യയിലെ ഒരു പൗരന്റെ മരുന്നിനു വേണ്ടിയുള്ള ശരാശരി വാർഷിക ചെലവ് 850 രൂപയാണെങ്കിൽ മലയാളിയുടേത് ഏകദേശം 3,800 രൂപയാണ്. വില വർധനവ് പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ തുക 4,206.5 രൂപയാകും. വാർഷിക മൊത്തവില സൂചിക പ്രകാരം NPPA വില നിയന്ത്രണ ലിസ്റ്റിൽ വരാത്ത ഫോർമുലേഷൻസ് അടങ്ങിയ 25,000 മുകളിൽ വരുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഇഷ്ടാനുസരണം വില നിശ്ചയിക്കുകയുമാകാം. വേണ്ടത് 3% വർധന. കാർഡിയോവെസ്കുലർ, പ്രമേഹ മരുന്നുകൾ, അൾട്രോമൈസിൻ ഉൾപ്പെടെയുള്ള ആന്റിബയോട്ടിക്കുകൾ, ആന്റി ഇൻഫെക്റ്റീവുകൾ, വിറ്റാമിനുകൾ എന്നിവയുടെ എല്ലാം ഉൽപാദനത്തിന് ഉപയോഗിച്ചിരുന്ന 80 മുതൽ 90% വരെ സജീവ ചേരുവകളും അസംസ്കൃത പദാർത്ഥങ്ങളും വളരെ വിലക്കുറവിൽ ചൈനയിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. കോവിഡ് മഹാമാരി പടർന്നപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചു. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി അനിവാര്യമായപ്പോൾ രാജ്യത്തെ കമ്പനികൾക്ക് ഉൽപാദന ചെലവും വർദ്ധിച്ചു. നഷ്ടം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടിയ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്ത് മഹാമാരിക്കാലത്ത് മരുന്ന് ക്ഷാമം ഉണ്ടാകാതെ മരുന്ന് വ്യവസായികൾ നോക്കിയെന്നത് വിസ്മരിക്കുന്നില്ല. ആ നഷ്ടം നികത്താൻ 3% വർധന മതിയാകുമെന്നിരിക്കെ 10.7% വില കൂട്ടി ഉൽപാദന ലോബിയെ സഹായിക്കുകയാണ്. അതിലൂടെ പ്രതിസന്ധിയിലാകുന്നത് പൊതുജനമാണ്. മെഡിക്കൽ ഷോപ്പിൽ മാറ്റം വേണം. ഏകദേശം 130,000 കോടി രൂപയുടെ മരുന്ന് വ്യാപാരം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ 10% മുകളിൽ കേരളത്തിലാണ്. മരുന്ന് വില വർധന മൂലം സാധാരണ മെഡിക്കൽ ഷോപ്പുകളെ വിട്ട് ജനം ഡിസ്കൗണ്ട് ഷോപ്പുകളെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പിടിച്ചു നിൽക്കണമെങ്കിൽ പരമ്പരാഗത മരുന്ന് വ്യാപാരികൾ പുതിയ പാതകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന് വ്യാപാരികളുടെ ഒത്തൊരുമ അനിവാര്യവുമാണ്. 55,000 മുകളിൽ ബ്രാൻഡഡ് മരുന്നുകൾക്ക് വൻ വില വർധന നടപ്പാകുന്നത് അസാധാരണ സംഭവമാണ്. ജനറിക് ബ്രാൻഡഡ് റാക്കുകൾ മെഡിക്കൽ ഷോപ്പുകളിൽ ജനത്തിന് കാണാൻ സാധിക്കുന്ന രീതിയിൽ ജനറിക് മരുന്നുകൾക്കും ബ്രാൻഡഡ് മരുന്നുകൾക്കും പ്രത്യേക റാക്ക് തയ്യാറാക്കണം. ഇരു വിഭാഗത്തിലെയും മരുന്നുകൾക്ക് ഗുണനിലവാരവും പരിശോധനാ രീതിയും ലൈസൻസിംഗ് സമ്പ്രദായങ്ങളും ഒന്നു തന്നെയാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്തം കച്ചവടക്കാർക്കുണ്ട്. ബ്രാൻഡുകളുടെ മേനി പറഞ്ഞ് ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകൾ തിരുത്തണം. ബ്രാൻഡഡ് മരുന്നിനേക്കാൾ ശരാശരി 60% വിലക്കുറവ് ജനറിക് മരുന്നുകൾക്കുണ്ടെന്ന കാര്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. ജനൌഷധിയിലെ ജനറിക് മരുന്നുകൾ വാങ്ങുന്നവരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്നത് ഔഷധ റീറ്റെയിൽ രംഗം കാണാതെ പോകരുത്. കേരളത്തിൽ ജനറിക് മരുന്നുകളുടെ വിപണി വിഹിതം വളരെ കുറവാണ്. വില കുറഞ്ഞതും കൂടിയതുമായ ബ്രാൻഡഡ് മരുന്നുകളാണ് വിപണി ഭരിക്കുന്നത്. എന്നിട്ടും വില വ്യത്യാസം അപാരമാണ്. ഇടനില കമ്മീഷൻ റെപ്പ്, മാനേജർ, ഏരിയ തലത്തിലുള്ളവരുടെ ശമ്പളം, സാമ്പിൾ ചെലവ്, കാലഹരണപ്പെടുന്ന മരുന്നുകളുടെ 10%, ഡോക്ടർമാർക്കും മറ്റും നൽകുന്ന 35% പ്രയോജന തുക തുടങ്ങി ബ്രാൻഡഡ് മരുന്നു വിലയുടെ പിന്നിലെ രഹസ്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. താങ്ങാനാവുന്ന വിലയിൽ ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇന്ത്യയിൽ ധാരാളം വന്നു കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളിലും ജനറിക് മരുന്ന് ഫാർമസികളിലും എത്തി. എന്നിട്ടും കേരളത്തിൽ ചില പ്രശ്നങ്ങൾ തീരാതെ തുടരുകയാണ്. ജനറിക് മരുന്നുകളോട് വ്യാപാരികൾ പുലർത്തുന്ന നിഷേധാത്മക സമീപനം, ഗവൺമെന്റിന്റെ പിന്തുണയില്ലായ്മ, റീറ്റെയിൽ സംഘടന ഇല്ലാത്തതിനാൽ സംഘടിത തീരുമാനത്തിന്റെ അഭാവം തുടങ്ങിയ പ്രതിസന്ധികൾ പരിഹരിച്ചേ തീരൂ. ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരിൽ ബഹുഭൂരിപക്ഷവും തയ്യാറാകുന്നുമില്ല. റീറ്റെയിൽ ഹോൾസെയിൽ ലൈസൻസുകൾ തമ്മിലുള്ള ബന്ധം, ഒന്നിലധികം ചേരുവകളുള്ള ജനറിക് മരുന്നുകൾ എഴുതാൻ ഡോക്ടർമാരുടെ ബുദ്ധിമുട്ട്, ബ്രാൻഡഡ് മരുന്നു കമ്പനിയുടെ മോഹിപ്പിക്കുന്ന കമ്മീഷൻ എന്നിവയെ തരണം ചെയ്യാൻ റീറ്റെയിൽ മേഖല തയ്യാറാകണം. ഇന്ത്യയിലെ ജനറിക് മരുന്ന് വിപണിയുടെ വലിപ്പം വർദ്ധിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലുമാണ് പ്രധാന ജനറിക് നിർമ്മാണ യൂണിറ്റുകൾ. പാവപ്പെട്ടവർക്ക് വില കൊണ്ട് താങ്ങാനാവുന്ന ജനറിക് മരുന്നുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനുള്ള വഴി തേടുകയെന്നതാണ് റീറ്റെയിൽ മേഖല ചെയ്യേണ്ടത്.